2024 നവംബർ 28 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അപകീർത്തിയുടെ അനന്തര കഥ. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു. അപകീർത്തി കേസുകൾ ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിട്ടുണ്ട്. തെറ്റായ വാർത്ത നൽകിയെന്ന പേരിൽ മാധ്യമപ്രവർത്തകർക്ക് എതിരെയാണ് ഇത്തരം കേസുകൾ ഏറെയും കോടതികളിൽ ഫയൽ ചെയ്യുന്നത്. മറ്റു മേഖലകളിലും ഇല്ലാതില്ല. ഏറ്റവും കൂടുതൽ വിവാദമായതും ചർച്ചയായതുമായ അപകീർത്തി കേസ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്തതാണ്. പ്രഥമ വിവര റിപ്പോർട്ട് പരിശോധിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസുകൾ നിലനിൽക്കുന്നതല്ലെന്ന് നിരീക്ഷിച്ച് റദ്ദാക്കിയിരുന്നു. പഴയ CRPC 482, പുതിയ BNSS 522 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഹൈക്കോടതി കേസ് ക്യാഷ് ചെയ്തത്. അപകീർത്തി അഥവാ ഡിഫമേഷൻ കേസുകൾ ആർക്കെതിരെ എങ്ങനെയൊക്കെ ആണ് നൽകേണ്ടത് എന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാതെ കേസുമായി കോടതികളിൽ ചെല്ലുന്നവർക്കാണ് ഇത്തരം തിരിച്ചടികൾ സംഭവിക്കുന്നത്. അപകീർത്തി എന്താണ്? വാക്ക്, പ്രവൃത്തി, ആംഗ്യം, പരസ്യപ്രസ്താവന തുടങ്ങിയ മാർഗങ്ങളിലൂടെ ദുഷ്ടലാക്കോടെ ഒരു വ്യക്തിയെ മനഃപൂർവ്വം അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തിയെയും സമീപനത്തെയും അയാളെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമമായി വിലയിരുത്താം. അപകീർത്തി കേസ് എപ്പോഴും ഒരു സ്വകാര്യ അന്യമായിരിക്കും. CRPC 199 പറയുന്നത് ആരാണോ ഇര, ആ വ്യക്തി പരാതി കൊടുക്കണമെന്നാണ്. എന്നാൽ 18 വയസ്സിന് താഴെയുള്ള മൈനർ കേസുകളിലും ശാരീരിക വൈകല്യമുള്ളവർക്കും ഇത് ബാധകമല്ല. ഇത്തരം സംഭവങ്ങളിൽ ഇരയ്ക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അതേസമയം ഉന്നതാധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ്. രാജ്യത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഗവർണർമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിങ്ങനെ സംസ്ഥാനത്തിന്റെയോ കേന്ദ്രത്തിന്റെയോ വളരെ ഉന്നത സ്ഥാനങ്ങളിലുള്ള VPIP-കളായ പൊതുസേവകരെ അപകീർത്തിപ്പെടുത്തിയാൽ അവർ നേരിട്ട് അപകീർത്തി കേസ് കൊടുക്കേണ്ടതില്ല. ഇവർ നേരിട്ടല്ലാതെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, ജില്ലാ സെഷൻ കോടതി അപകീർത്തി കേസ് ഫയൽ ചെയ്യാൻ അധികാരമുണ്ട്. എപ്പോൾ കേസ് കൊടുക്കണം? പഴയ CRPC 199, പുതിയ BNSS Section 222 എന്നിങ്ങനെ പറയുന്നത് അപകീർത്തിക്ക് ആധാരമായ സംഭവം നടന്ന് 6 മാസത്തിനുള്ളിൽ കേസ് കൊടുക്കണമെന്നാണ്. പൊതുപ്രവർത്തകരായ ഉന്നത വ്യക്തികൾക്കെതിരെ ആണ് കേസെങ്കിൽ അതിന് സർക്കാർ അനുമതിയും ആവശ്യമാണ്. മരണപ്പെട്ട വ്യക്തി ജീവിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പ്രശസ്തിക്ക് ഹാനികരമാകുകയും ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെയോ മറ്റ് അടുത്ത ബന്ധുക്കളുടെയോ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചു ഉള്ളതോ ആകുകയോ ചെയ്യുന്ന കാര്യങ്ങളോ സംഭവങ്ങളോ അപകീർത്തിപ്പെടുത്തലിന് തുല്യമായേക്കാം. ഒരു കമ്പനിയെയോ ഒരു അസോസിയേഷനെയോ അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ കൂട്ടത്തെയോ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിക്കുന്ന അപകീർത്തികരമായി കണക്കാക്കാവുന്നതാണ്. കുത്തുവാക്ക് പറഞ്ഞ് മോശപ്പെടുത്തിയാലും അപകീർത്തികരമാണ്, കേസ് കൊടുക്കാം. ജാതി, തൊഴിൽ എന്നിവയെ സൂചിപ്പിച്ച് പരാമർശമുണ്ടായാലും അപകീർത്തി കേസ് നിലനിൽക്കും. അപകീർത്തി അല്ലാത്തവ ഒരു വ്യക്തിയെക്കുറിച്ച് അയാളെ സംബന്ധിക്കുന്ന വസ്തുതാപരമായ കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഉദ്ദേശത്തോടെയുള്ള പരാമർശങ്ങൾ നടത്തുക. പൊതുവേദിയിൽ ഒരാളെക്കുറിച്ച് അയാളുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുക. മജിസ്ട്രേറ്റ്, ഓഫീസർമാർ തുടങ്ങിയവർ അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ തുറന്ന കോടതികളിൽ നടത്തുന്ന പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് തുടങ്ങിയവ അപകീർത്തിയുടെ പരിധിയിൽ വരികയില്ല. കൂടാതെ സിവിൽ, ക്രിമിനൽ പരാതികളിൽ കോടതി വിധിന്യായങ്ങളിലെ വ്യക്തി, കക്ഷി, സാക്ഷി, ഏജന്റ് എന്നീ വ്യക്തികളെ പ്രതിനിധീകരിക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന കോടതി വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും അപകീർത്തി പരാമർശങ്ങളുടെ ഗണത്തിൽ പെടില്ല. എഴുത്തുകാരുടെ കഥാപാത്രങ്ങളെ സംബന്ധിച്ച ഉദ്ദേശപരമായ സ്വഭാവ നിരീക്ഷണങ്ങൾ അപകീർത്തിയിൽ വരുന്നതല്ല. മേലുദ്യോഗസ്ഥൻ, ജഡ്ജി, അധ്യാപകർ എന്നിവർ നൽകുന്ന മുന്നറിയിപ്പ് എന്ന ഉള്ള ശാസനകളും അപകീർത്തിയുടെ പരിധിക്ക് പുറത്താണ്. പഴയ IPC 499, 500 എന്നീ രണ്ട് വകുപ്പുകളെ ഏകോപിപ്പിച്ച് BNS 356 എന്ന ഒറ്റ വകുപ്പാക്കി ചുരുക്കിയിട്ടുണ്ട്. 2 വർഷം വരെ തടവ്, പിഴ എന്നിവയോ രണ്ടും കൂടിയോ വിധിച്ച് ശിക്ഷിക്കപ്പെടാം. ശിക്ഷയോടൊപ്പം സാമൂഹ്യ സേവനം എന്ന പുതിയൊരു ശിക്ഷ കൂടി ഭാരതീയ ന്യായ സംഗതിയിൽ ചേർത്തിട്ടുണ്ട്.